2020 സെപ്റ്റംബർ 27 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന്. ടൂറിസം മേഖലയും കോവിഡും. ഉദയസമുദ്ര ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് കോർപ്പറേറ്റ് ഫൈനാൻസ് വൈസ് പ്രസിഡന്റ് എസ് മോഹൻ എഴുതിയ ലേഖനം. ഇന്ന് ലോക ടൂറിസം ദിനം. എല്ലാ അർത്ഥത്തിലും വിനോദസഞ്ചാര മേഖല തകർന്നിരിക്കുന്നു. വേൾഡ് ടൂറിസം ഓർഗനൈസേഷൻ, വേൾഡ് ടൂറിസം ആൻഡ് ട്രാവൽ കൌൺസിൽ, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ തുടങ്ങി എല്ലാ സംഘടനകളും പറയുന്നത് 60 മുതൽ 80% വരെ വരുമാന ഇടിവ് സംഭവിക്കുമെന്നാണ്. മേഖല പൂർവ്വസ്ഥിതിയിലാകാൻ ഇനിയും 10 മാസമെങ്കിലും എടുക്കും. ഒരു വിനോദയാത്രയ്ക്ക് ഒട്ടനവധി സ്ഥാപനങ്ങളുടെ സേവനം ആവശ്യമാണ്. അതുകൊണ്ടുതന്നെ ടൂറിസം രംഗത്തിന്റെ തകർച്ച പലതരം സ്ഥാപനങ്ങളുടെയും തകർച്ചയാണ്. വേൾഡ് ടൂറിസം ആൻഡ് ട്രാവൽ കൌൺസിൽ ലോക വിനോദസഞ്ചാര മേഖലയെ മാന്ദ്യത്തിൽ നിന്നും കരകയറ്റാനായി വേൾഡ് സേഫ് ട്രാവൽ സ്റ്റാമ്പ് എന്ന അംഗീകാര പ്രക്രിയ തുടങ്ങിയിട്ടുണ്ട്. കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങളിലൂടെ ടൂറിസം രംഗം സുരക്ഷിതമായി കൈകാര്യം ചെയ്യേണ്ട വിധം ഉൾക്കൊള്ളും. മാനദണ്ഡം പാലിച്ചാൽ സേഫ് ട്രാവൽ സ്റ്റാമ്പ് അംഗീകാരം ലഭിക്കും. ടൂറിസം സ്ഥാപനങ്ങൾ, ഹോട്ടലുകൾ എന്നിവ മാത്രമല്ല ഡെസ്റ്റിനേഷനോ രാജ്യത്തിന് മുഴുവനായോ അംഗീകാരം കരസ്ഥമാക്കാം. ഈ നീക്കത്തിന് WTO പൂർണ്ണ പിന്തുണ നൽകി. ടൂറിസം മേഖലയുടെ പെട്ടെന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന് അംഗീകാരം പ്രയോജനപ്പെടുമെന്നാണ് വിദഗ്ധ അഭിപ്രായം. മാലദ്വീപ് ജൂലൈ 15 തന്നെ രാജ്യം വിനോദസഞ്ചാരത്തിന് തുറന്നുകൊടുത്തു. പ്രഖ്യാപനം നടന്ന ദിവസം തന്നെ 107 വിദേശ സഞ്ചാരികളുമായി വിമാനം മാലദ്വീപിലെത്തി. ടൂറിസം രംഗത്തെ പൂർവ്വസ്ഥിതിയിലെത്തിക്കാൻ ഇറ്റലി സ്പെഷ്യൽ അംബാസിഡറെ നിയമിച്ചു. ഭാഗികമായി വിനോദസഞ്ചാര മേഖല വിദേശികൾക്കായി തുറന്നുകൊടുത്തു. യൂറോപ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയും ടൂറിസം രംഗത്തിന്റെ തിരിച്ചുവരവിന് തയ്യാറെടുപ്പുകൾ തുടങ്ങി. കോവിഡ് ഏറ്റവും കൂടുതൽ വിപത്ത് വിതച്ച അമേരിക്കയും ടൂറിസം രംഗത്തെ പൂർവ്വസ്ഥിതിയിലാക്കാൻ ശ്രമം തുടങ്ങി. ആദ്യ ശ്രമം ഡൊമസ്റ്റിക് ടൂറിസം പഴയ രീതിയിൽ എത്തിക്കാനാണ്. ന്യൂയോർക്ക് മേയറുടെ ഓപ്പൺ റെസ്റ്റോറന്റ് ആശയം നടപ്പാക്കാൻ 9,000 റെസ്റ്റോറന്റ് ഉടമകൾ പ്രക്രിയ ആരംഭിച്ചു. ബ്രിട്ടനും വിനോദസഞ്ചാരത്തിന് സജ്ജരായി കഴിഞ്ഞു. ആദ്യപടിയായി തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യങ്ങൾക്ക് ക്വാറന്റീൻ വ്യവസ്ഥയില്ലാതെ സഞ്ചാരികളെ ജൂൺ മാസം മുതൽ അനുവദിച്ചു. ഡൊമസ്റ്റിക് ടൂറിസത്തിന് നല്ല പ്രതികരണമാണ് ലഭിക്കുന്നത്. ജർമ്മനി, സ്പെയിൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും കോവിഡ് മാനദണ്ഡങ്ങൾക്ക് വിധേയമായി മേഖല തുറന്നു. കോവിഡിന്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിലും ആഭ്യന്തര ടൂറിസം മികച്ച നിലയിലായി. തായ്ലന്റ്, സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിനോദസഞ്ചാര മേഖലയും ഉണർവിലേക്കാണ്. തായ്ലന്റിലെ ക്രൂസ് തുടങ്ങിയപ്പോൾ ലഭിക്കുന്ന നല്ല പ്രതികരണം ശുഭലക്ഷണമാണ്. ഏറെ മേന്മകൾ അവകാശപ്പെടാവുന്ന വിനോദസഞ്ചാര മേഖല ഉൾക്കൊള്ളുന്ന സംസ്ഥാനമാണ് കേരളം. കടലും കായലും കുന്നുകളും നീണ്ടതല്ലാത്ത യാത്രയിലൂടെ ആസ്വദിക്കാനാവുക. ആസ്വാദ്യകരമായ കാലാവസ്ഥ, ആയുർവേദത്തിന്റെയും യോഗയുടെയും കേന്ദ്രം, മിതമായ നിരക്കിൽ ലഭ്യമാകുന്ന ഹോട്ടലുകൾ എന്നിവയൊക്കെ കേരളത്തിന്റെ പ്രത്യേകതകളാണ്. ഇപ്പോൾ തന്നെ വിദേശ ട്രാവൽ ഏജൻസികളിൽ നിന്നും മികച്ച നിലയിൽ ബുക്കിംഗിന് അന്വേഷണങ്ങൾ വന്നു തുടങ്ങി. മാത്രമല്ല ചില ഹോട്ടലുകളിൽ ഡിസംബർ മാസത്തേക്കു വരെ ബുക്കിംഗുകൾ ലഭിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാര മേഖല മുൻകാലങ്ങളെക്കാൾ മെച്ചത്തിൽ ആഘോഷത്തോടെ തിരിച്ചുവരുമെന്നതിൽ സംശയമില്ല. പക്ഷേ അനിവാര്യമായ ചെറിയൊരു സാവകാശം വേണ്ടിവരും എന്നുമാത്രം. ചെറിയ സാവകാശത്തിൽ ചില കാര്യങ്ങൾ ചെയ്താൽ ഉയർത്തെഴുന്നേൽപ്പ് കൂടുതൽ മോടിയോടെയാകും. പാക്കേജ് അനുസരിച്ച് വരുന്ന സഞ്ചാരികൾക്ക് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരം വരെ റോഡ് യാത്ര അനിവാര്യമാണ്. അതിനാൽ കുഴിയില്ലാത്ത റോഡുകൾ അത്യാവശ്യമാണ്. ഈ മേഖലയിൽ മുതൽ മുടക്കിയവർ അഭിമുഖീകരിക്കുന്ന സാമ്പത്തികം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പല പ്രാവശ്യം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കേരള സർക്കാർ പ്രഖ്യാപിച്ച സാമ്പത്തിക പാക്കേജ് തികച്ചും അപര്യാപ്തമാണ്. ലോണുകളുടെ തിരിച്ചടവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പാക്കേജ് അനിവാര്യമാണ്. വിനോദസഞ്ചാര മേഖല കേരളത്തിന് നൽകുന്ന സാമ്പത്തിക ഭദ്രത ചെറുതല്ലെന്ന് ഓർക്കുക. കഴിഞ്ഞ വർഷം മാത്രം 45,000 കോടി രൂപയാണ് മേഖലയിലെ മൊത്തവരുമാനം. വിദേശ നാണ്യം 10,000 കോടി കടന്നിരിക്കുന്നു. 12 ലക്ഷത്തോളം വിദേശികൾ കഴിഞ്ഞ വർഷം കേരളം സന്ദർശിച്ചു. ഈ നേട്ടങ്ങളെല്ലാം സർക്കാരിന് കിട്ടുമ്പോൾ ദൈവത്തിന്റെ സ്വന്തം നാട് കാണാൻ വരുന്നവർക്ക് സ്വകാര്യ മേഖലയ്ക്ക് ചില കാര്യങ്ങൾ സർക്കാർ തലത്തിൽ മാത്രമേ ചെയ്യാനാകൂ. ടൂറിസം രംഗത്ത് ഇനി വരുന്ന ദിനങ്ങൾ വിജയകഥകൾ മാത്രമുള്ളതാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു.